ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു. ഓർമ്മയാകുന്നത് സഭയ്ക്കകത്തും പുറത്തും നവീകരണത്തിന് മുൻകൈയെടുത്ത നല്ല ഇടയൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുശോചനമർപ്പിച്ച് ലോകം. കാരുണ്യത്തിന്റെ വെളിച്ചമായി മാർപ്പാപ്പയെ എല്ലായ്പ്പോഴും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാരിന്റെ നിലവിലെ നയങ്ങൾ അടുത്ത 1000 വർഷത്തെ ഭാവി രൂപപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിൽ സ്ത്രീകൾ, ദരിദ്രർ, കർഷകർ എന്നിവരെ സ്വാധീനിക്കുന്ന മേഖലകളിലെ പുരോഗതി ഉൾക്കൊള്ളുന്നുവെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരള സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ മേഖലകളിൽ രാജ്യത്തിന് മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPLൽ ഗുജറാത്തിനെതിരെ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെ 7:35 വത്തിക്കാനിലെ വസതിയിലായിരുന്നു അന്ത്യം. ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 13 ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266-ാമത് അധ്യക്ഷനായി സ്ഥാനമേറ്റത്. കർദിനാൾ ബെർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര്. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ 1936 ഡിസംബർ 7 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം. 1969 പൌരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം 1998 ആർച്ച് ബിഷപ്പും 2001 കർദിനാളുമായിരുന്നു. കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് മുൻകൈയെടുക്കുകയും പാപങ്ങളുടെ ശബ്ദമെന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്ത അദ്ദേഹം യുദ്ധം, അഭയാർത്ഥി പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മനുഷ്യപക്ഷത്ത് അടിയുറച്ചു നിന്ന വ്യക്തിത്വമായിരുന്നു. തന്റെ അവസാന ദിനങ്ങളിലും യുദ്ധം അവസാനിപ്പിക്കാനും ലോകസമാധാനത്തിനും ആഹ്വാനം ചെയ്ത ശേഷമാണ് ആ വലിയ ഇടയൻ ലോകത്തോട് വിട പറഞ്ഞത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കാരുണ്യത്തിന്റെയും എളിമയുടെയും ആത്മീയ ശക്തിയുടെയും വെളിച്ചമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ എല്ലായ്പ്പോഴും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി അനുശോചിച്ചു. ഇന്ത്യയിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം സ്മരിക്കപ്പെടുമെന്നും മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച സ്നേഹപൂർവ്വം ഓർക്കുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പോപ്പ് ഫ്രാൻസിസ് സഹാനുഭൂതിയുടെയും നീതിയുടെയും സമാധാനത്തിന്റെയും ശബ്ദമായിരുന്നുവെന്ന് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. പോപ്പ് ഫ്രാൻസിസ് പാവപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും കരുണയും അനുകമ്പയും പുലർത്തിയിരുന്നുവെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യസ്നേഹത്തിന്റെയും ലോകസമാധാനത്തിന്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തിജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മറ്റു മന്ത്രിമാർ, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, CPIM സംസ്ഥാന സെക്രട്ടറി, BJP സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. സഭയിലും സമൂഹത്തിലും മുഖ്യധാരയിൽപ്പെടാത്ത ആളുകളുടെ ഇടയിൽ കൂടുതൽ കരുതൽ രൂപമായി മാറിയ വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു.
ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കരുതൽ രൂപമായി സഭയിലും സമൂഹത്തിലും ഒരു തേജോമയമായി അരൂപമായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ നമ്മുടെ ദേശത്തോടുള്ള മതിപ്പ് വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാലത്ത് വിഭജിതമാകുന്ന ഒരു സമൂഹത്തിന്റെ മധ്യേ അദ്ദേഹം ഒരു ഐക്യത്തിന്റെ രൂപമായി എപ്പോഴും പ്രവർത്തിച്ചിരുന്നു.
കാരുണ്യത്തിന്റെ പാപ്പയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരിച്ചു. മാർപ്പാപ്പയുടെ കർമ്മപദ്ധതിയുടെ മുഴുവൻ ഹൃദയസ്പന്ദനവും സ്നേഹമാണെന്ന് സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൌദി അറേബ്യയിലെ ജിദ്ദ സന്ദർശിക്കും. ഇന്ത്യ സൌദി സമഗ്ര നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ സന്ദർശനം നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അതിവേഗം വളർച്ച പ്രാപിക്കുന്നതിനിടെയാണ് ഈ ഉന്നതതല സന്ദർശനം. ജിദ്ദയിലെ ഇന്ത്യൻ ഫാക്ടറി തൊഴിലാളികളുമായും അദ്ദേഹം സംവദിക്കും. 2047 വികസിത് ഭാരത ലക്ഷ്യത്തിൽ സ്ത്രീകൾ, ദരിദ്രർ, യുവാക്കൾ, കർഷകർ എന്നിവരെ സ്വാധീനിക്കുന്ന മേഖലകളിൽ പുരോഗതി ഉൾക്കൊള്ളുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ നേതൃസ്ഥാനത്താണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി അത് നവീകരണത്തിനും വളർച്ചയ്ക്കും വഴിയൊരുക്കുന്നുവെന്നും എടുത്തു പറഞ്ഞു. ശ്രീമതി സീതാരാമന്റെ 5 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പുരോഗമിക്കുകയാണ്. നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രം സന്ദർശിച്ച വാൻസ് ജയ്പൂരിലേക്ക് പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി JD വാൻസ് കൂടിക്കാഴ്ച നടത്തും. മൂന്ന് ദിവസം ജയ്പൂരിൽ സന്ദർശനം നടത്തുന്ന വാൻസ് ആഗ്രയും സന്ദർശിക്കും. US വൈസ് പ്രസിഡന്റിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുർഷിദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമബംഗാളിൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നിർദ്ദേശം നൽകാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേച്ചറിന്റെയും പ്രവർത്തനങ്ങളിൽ കോടതി ഇടപെടൽ ഇതിനകം തന്നെ അതിരുകടന്നതായി ആരോപിക്കപ്പെടുന്നുണ്ടെന്ന് ജസ്റ്റിസ് ഗവായി അഭിപ്രായപ്പെട്ടു. അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടും സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നിലവിലെ നയങ്ങൾ അടുത്ത 1000 വർഷത്തെ ഭാവി രൂപപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കൈവരിച്ച പുരോഗതി വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 17th ദേശീയ സിവിൽ സർവീസസ് ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
ഭാരതത്തിനെ കൈ ട്രാൻസ്ഫോർമേറ്റീവ് ബദലാവ് കർക്കേ ദിഖായേ ഹൈ ഉപലബ്ധിയോ കി നയി ഊൻചായി കോ ഛുവാ ഹൈ ഭാരത് ആജ് സിർഫ് ഗ്രോത്ത് കി വജഹ സേ നഹി ജാനാ ജാ റഹാ ബൽക്കി ഗവർണൻസ് ട്രാൻസ്പറൻസി ഓർ ഇനോവേഷൻ കേ ബെഞ്ച്മാർക്സ് ആജ് ഭാരത് സെറ്റ് കർ റഹാ.
ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും ജനപിന്തുണയോടെ കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4th ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട്ട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പിരിച്ചുവിട്ട മഹാരാഷ്ട്ര കേഡർ പ്രൊബേഷണറി IAS ഓഫീസർ പൂജ ഖേത്കറിനെതിരെ നിർബന്ധിത നടപടി സ്വീകരിക്കരുതെന്ന മുൻ ഉത്തരവ് സുപ്രീംകോടതി May 21 വരെ നീട്ടി. സിവിൽ സർവീസ് പരീക്ഷയിൽ OBC വികലാംഗ കോട്ട ആനുകൂല്യങ്ങൾ തെറ്റായി നേടിയതിനും വ്യാജ ഐഡന്റിറ്റി ഉപയോഗിക്കാൻ ശ്രമിച്ചതിനുമാണ് നടപടി. ജസ്റ്റിസ് BV നാഗരത്ന, SC ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് ഖേത്കറിനോട് May 2 ചോദ്യം ചെയ്യലിനായി ഡൽഹി പോലീസിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ISRO യുടെ സ്പേഡക്സ് ദൌത്യത്തിന്റെ ഭാഗമായ ഉപഗ്രഹങ്ങളുടെ 2nd ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായി. കൂടുതൽ പരീക്ഷണങ്ങൾ 2 നടക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അറിയിച്ചു. കഴിഞ്ഞ ഡിസംബറിലാണ് ISRO സ്പേഡക്സ് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. മാലദ്വീപ് തീരസംരക്ഷണ കപ്പലായ MNDF ഹുരാവിയുടെ പുനർനിർമ്മാണം മുംബൈയിലെ നേവൽ ഡോക്കിയാർഡിൽ ഇന്ത്യൻ നാവികസേന വിജയകരമായി പൂർത്തിയാക്കി. മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള സമഗ്രമായ പുരോഗതി എന്ന കാഴ്ചപ്പാടിനും അയൽപക്കം ആദ്യം എന്ന നയത്തിനും കീഴിൽ സമുദ്ര സുരക്ഷയ്ക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ പുനർനിർമ്മാണം നടത്തിയത്. കഴിഞ്ഞ 4 മുംബൈയിലെ നേവൽ ഡോക്കിയാർഡിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം കപ്പൽ ഇന്ന് മാലദ്വീപിലേക്ക് യാത്ര തിരിച്ചു. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റം ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ലോകം മുഴുവൻ ഇന്ത്യയ്ക്ക് ബഹുമാനം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു. ഓർമ്മയാകുന്നത് സഭയ്ക്കകത്തും പുറത്തും നവീകരണത്തിന് മുൻകൈയെടുത്ത നല്ല ഇടയൻ. ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് അനുശോചനമറിയിച്ച ലോകം കാരുണ്യത്തിന്റെ വെളിച്ചമായി മാർപാപ്പയെ എല്ലായ്പ്പോഴും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാരിന്റെ നിലവിലെ നയങ്ങൾ അടുത്ത 1000 ഭാവി രൂപപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിൽ സ്ത്രീകൾ, ദരിദ്രർ, കർഷകർ എന്നിവരെ സ്വാധീനിക്കുന്ന മേഖലകളിലെ പുരോഗതി ഉൾക്കൊള്ളുന്നുവെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരള സർക്കാരിന്റെ 4th ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ മേഖലകളിൽ രാജ്യത്തിന് മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPL ഗുജറാത്തിനെതിരെ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു.